യാക്കോബ് അധ്യായം 2. എന്റെ സഹോദരരെ, മഹത്വമുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസികളാണ് നിങ്ങൾ. അതുകൊണ്ട് ചിലർ മറ്റു ചിലരെക്കാൾ പ്രധാനരാണെന്ന് വിചാരിക്കരുത്. ആകർഷകമായ വേഷത്തിൽ സ്വർണമോതിരമണിഞ്ഞ ഒരുവനും പഴയതും മുഷിഞ്ഞതുമായ വസ്ത്രം ധരിച്ച വേറൊരുവനും നിങ്ങളുടെ ഇടയിലേക്ക് വന്നുവെന്ന് വിചാരിക്കുക. പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് "വരൂ, ഈ നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കൂ" എന്ന് മനോഹര വസ്ത്രധാരിയോട് നിങ്ങൾ പറയും. എന്നാൽ ദരിദ്രനോടോ "അവിടെ നിൽക്ക്" എന്നോ "വന്ന് ഞങ്ങളുടെ കാൽക്കീഴിൽ ഇരിക്ക" എന്നോ പറയും. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ ചിലരെ മറ്റുള്ളവരെക്കാൾ പ്രധാനികളാക്കുന്നു. ഏത് മനുഷ്യനാണ് മെച്ചമെന്ന് ദുഷ്ടവിചാരത്തോടെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രദ്ധിക്കുക എന്റെ പ്രിയ സഹോദരരെ, വിശ്വാസം കൊണ്ട് സമ്പന്നരാകാൻ ദൈവം ദരിദ്രരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യം സ്വീകരിക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു. എന്നാൽ നിങ്ങൾ ദരിദ്രരോട് അനാദരവ് കാണിച്ചു. നിങ്ങൾക്കറിയാം സമ്പന്നരാണ് നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെന്ന്. അവൻ തന്നെയാണ് നിങ്ങളെ കോടതിയിൽ കയറ്റുന്നതും. നിങ്ങൾ അവകാശമാക്കുന്ന ക്രിസ്തുവിന്റെ സൽപ്പേരിനെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്ന ജനവും സമ്പന്നരാണ്. ഒരു ന്യായപ്രമാണം എല്ലാ ന്യായപ്രമാണത്തെയും ഭരിക്കുന്നു. ഈ രാജകീയ ന്യായപ്രമാണം തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു:
"നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അന്യരെയും സ്നേഹിക്കുക."
ഈ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. എന്നാൽ ഒരാളെ നിങ്ങൾ മറ്റൊരാളേക്കാൾ പ്രാധാന്യമുള്ളവനെ പോലെ കരുതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. ആ ന്യായപ്രമാണം ദൈവത്തിന്റെ ന്യായപ്രമാണ ലംഘനത്തിന് നിങ്ങളിൽ കുറ്റം ചാർത്തും. ദൈവത്തിന്റെ ന്യായപ്രമാണമെല്ലാം ഒരുവൻ പിന്തുടർന്നിരിക്കാം, എന്നാൽ ആ മനുഷ്യൻ ഒരു കൽപ്പന പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവൻ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും ലംഘിച്ചതുപോലെ കുറ്റാരോപിതനാകും.
"വ്യഭിചാരം ചെയ്യരുത്"
എന്ന് ആജ്ഞാപിച്ച അതേ ദൈവം തന്നെയാണ്
"കൊല്ലരുത്"
എന്നും കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ വ്യഭിചരിക്കുന്നില്ലെങ്കിലും ഒരുവനെ കൊന്നാൽ നീ ദൈവത്തിന്റെ ന്യായപ്രമാണം എല്ലാം ലംഘിച്ചതിനുള്ള കുറ്റക്കാരനാകും. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ന്യായപ്രമാണത്താൽ നിങ്ങളെയും വിധിക്കും. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം ഇതോർക്കുവിൻ. അതെ, നിങ്ങൾ അന്യരോട് കരുണ തീർച്ചയായും കാണിക്കണം. നിങ്ങൾ കരുണ കാണിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കുമ്പോൾ അവൻ നിങ്ങളോടും കരുണ കാണിക്കില്ല. എന്നാൽ കരുണ കാണിച്ചവന് വിധി നേരത്തും ഭീതി കൂടാതെ നിൽക്കാം. എന്റെ സഹോദരരെ, ഒരുവൻ വിശ്വാസമുണ്ടെന്ന് പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസത്തിന് ഒരു വിലയുമില്ല. അത്തരം വിശ്വാസം അവനെ രക്ഷിക്കുമോ? ഇല്ല. ക്രിസ്തുവിലെ ഒരു സഹോദരനോ സഹോദരിക്കോ ഭക്ഷണമോ വസ്ത്രമോ ആവശ്യമായിരിക്കാം. അവനോട് നിങ്ങൾ "ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ" എന്നും "നിങ്ങൾക്ക് വേണ്ടത്ര തിന്നുവാനും തണുപ്പ് കൂടാതെ ഇരിക്കുവാനും കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു" എന്ന് പറയുന്നു. അവനോട് നിങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും അവൻ ആവശ്യമുള്ളവ നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ അവനെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് വിലകെട്ടതാണ്. അതുതന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യവും. വിശ്വാസം ഒന്നും ചെയ്യിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം മരിച്ചതാണ്, കാരണം അത് ഒറ്റയ്ക്കാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം: "നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തിയുമുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നീ കാണിക്കൂ. എന്റെ പ്രവൃത്തിയാൽ എന്റെ വിശ്വാസം കാണിക്കാൻ എനിക്ക് കഴിയും. ഏക ദൈവമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നല്ലത്, പിശാചുക്കളും അതുതന്നെ വിശ്വസിക്കുന്നു. അവൻ ഭയം കൊണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വിലകെട്ടതാണെന്ന് നിന്നെ തീർച്ചയായും കാണിക്കേണ്ടതുണ്ടോ? അബ്രഹാം നമ്മുടെ പിതാവാണ്. അബ്രഹാം തന്റെ പ്രവൃത്തിയാൽ ദൈവമുമ്പാകെ നീതിമാനാക്കപ്പെട്ടു. യാഗപീഠത്തിൽ തന്റെ മകനായ ഇസഹാക്കിനെ അവൻ ദൈവത്തിനർപ്പിച്ചു. അബ്രഹാമിന്റെ വിശ്വാസവും കർമ്മവും ഒരേപോലെ പ്രവർത്തിച്ചത് നിങ്ങൾ കാണുക. അവന്റെ പ്രവൃത്തിയാൽ അവന്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെട്ടു.
അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ആ വിശ്വാസം അബ്രഹാമിനെ ദൈവമുമ്പാകെ നീതീകരിച്ചു
എന്നുള്ളത് തിരുവെഴുത്തിന്റെ പൂർണാർത്ഥം ഇത് കാണിക്കുന്നു.
ദൈവത്തിന്റെ സ്നേഹിതനെന്ന്
അബ്രഹാമിനെ വിളിച്ചു. ഒരുവന്റെ പ്രവൃത്തിയാലാണ് ദൈവസമക്ഷം അവൻ നീതീകരിക്കപ്പെടുക എന്നും നിങ്ങൾ കാണുന്നു. വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഒരുവന് നീതീകരിക്കപ്പെടാൻ കഴിയില്ല. വേശ്യയായിരുന്ന രാഹാബാണ് മറ്റൊരു ഉദാഹരണം. അവളുടെ പ്രവൃത്തി അവളെ ദൈവസമക്ഷം നീതീകരിച്ചു. ദൈവജനത്തിനായി അവൾ ചാരന്മാരെ സഹായിച്ചു. അവൾ അവരെ അവളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയും മറ്റൊരു വഴിയെ രക്ഷപ്പെടാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ആത്മാവില്ലാത്ത ഒരു മനുഷ്യന്റെ ശരീരം മരിച്ചതാണ്. വിശ്വാസത്തിന്റെ കാര്യവും അതുതന്നെ. പ്രവൃത്തിയില്ല വിശ്വാസം ചത്തതാണ്.